아가서바니. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ദാന ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോടെ ഒഡീഷ തീരം തൊടും. തീരദേശ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ദുരന്ത സാധ്യതാ മേഖലകളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 7th ഇന്ത്യ ജർമ്മൻ ഗവൺമെന്റ് തല ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഇന്ന് രാജ്യത്തെത്തും. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പോളിയോ നിർമ്മാർജ്ജനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുയർത്തി ഇന്ന് ലോക പോളിയോ ദിനം. ഇന്ത്യ ന്യൂസിലൻഡ് 2nd ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയുടെ ആദ്യദിന മത്സരം പൂനെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ദാന ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോടെ ഒഡീഷ തീരം തൊടും. മണിക്കൂറിൽ 100 മുതൽ 120 കിലോമീറ്റർ വരെ വേഗത പ്രതീക്ഷിക്കുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെയോടെ പൂർണമായും തീരത്ത് പ്രവേശിക്കും. ഒഡീഷയിലെ കേന്ദ്രപട, ബാലസോർ, മയൂർഭഞ്ച്, ജഗത്സിംഗ്പൂർ, ഭദ്രക് ജില്ലകളെയാണ് ദാന ഏറ്റവും കൂടുതൽ ബാധിക്കുക. ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്താൽ തീരദേശ ജില്ലകളിൽ അതിശക്തമായ മഴ അനുഭവപ്പെടും. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നിരവധി സർക്കാർ സ്ഥാപനങ്ങൾക്കും നാളെ വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭുവനേശ്വറിലെ ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും ഇന്ന് വൈകുന്നേരം 5 മുതൽ നാളെ രാവിലെ 9 വരെ റദ്ദാക്കിയിട്ടുണ്ട്. 200-ലേറെ ട്രെയിനുകളും റദ്ദാക്കി. ഒഡീഷ തീരത്ത് അതിശക്തമായ കാറ്റും ഉയർന്ന തിരമാലയുമാണ് ഇന്ന് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. ശക്തമായ മഴയും ആരംഭിച്ചിട്ടുണ്ട്. ദാന ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 9 വാർ റൂമുകൾ സജ്ജീകരിക്കാനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. 7th ഇന്ത്യ ജർമ്മൻ ഗവൺമെന്റ് തല ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒലാഫ് ഷോൾസും സംയുക്തമായി അധ്യക്ഷത വഹിക്കും. പ്രതിരോധ സഹകരണം, സുരക്ഷ, സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തൽ എന്നിവ സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകളിലും ഇരു നേതാക്കളും നാളെ പങ്കെടുക്കും. 18th ജർമ്മൻ ബിസിനസ് ഏഷ്യ പസഫിക് സമ്മേളനത്തെയും ഇരുവരും അഭിസംബോധന ചെയ്യും. ഇന്തോ പസഫിക് രാജ്യങ്ങളിലെയും ജർമ്മനിയിലെയും വ്യവസായ പ്രമുഖരും രാഷ്ട്രീയ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യൂറോപ്പിലെ ഇന്ത്യയുടെ പ്രധാന പങ്കാളിത്ത രാഷ്ട്രമാണ് ജർമ്മനി. കൃഷി, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ ഇന്ത്യയ്ക്കും ജർമ്മനിക്കുമിടയിൽ മികച്ച സഹകരണമാണ് നിലനിൽക്കുന്നത്. ലോകബാങ്കിന്റെയും അന്താരാഷ്ട്ര നാണ്യനിധിയുടെയും വാർഷിക യോഗത്തിന്റെ ഭാഗമായി നടന്ന ദുരന്ത നിവാരണ അടിസ്ഥാന സൌകര്യങ്ങൾ സംബന്ധിച്ച സമ്മേളനത്തിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അധ്യക്ഷത വഹിച്ചു. ആഗോള പരമാധികാര കടപ്പത്ര സമ്മേളനത്തിലും ശ്രീമതി സീതാരാമൻ പങ്കെടുത്തു. നിർണായക നിക്ഷേപങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ കടബാധ്യതകൾ നിറവേറ്റാൻ രാജ്യങ്ങളെ സഹായിക്കുന്നതിന് ആഴത്തിലുള്ള സംഭാഷണങ്ങൾ സംഘടിപ്പിക്കാൻ ധനമന്ത്രി ആഹ്വാനം ചെയ്തു. തന്ത്രപരവും സമാധാനപരവുമായ ബഹുമുഖ നയമാണ് ഇന്ത്യ പിന്തുടരുന്നതെന്നും സെന്റർ ഫോർ ഗ്ലോബൽ ഡെവലപ്മെന്റ് സംഘടിപ്പിച്ച ചർച്ചയിൽ ശ്രീമതി സീതാരാമൻ പറഞ്ഞു. ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആഗോള നന്മയ്ക്കായി സ്വയം ശക്തിപ്പെടുത്താനും മന്ത്രി അഭ്യർത്ഥിച്ചു. ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയുമായും ശ്രീമതി സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. അടുത്ത മാസം 13-നാണ് വോട്ടെടുപ്പ്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം മണ്ഡലങ്ങളിൽ ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഇടത് സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയും എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസും ഇന്ന് പത്രിക സമർപ്പിച്ചു. യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. പാലക്കാട് യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും എൽഡിഎഫ് സ്വതന്ത്രൻ പി സരനും ഇന്ന് പത്രിക സമർപ്പിക്കും. എൻഡിഎ സ്ഥാനാർത്ഥി ബിജെപിയിലെ സി കൃഷ്ണകുമാർ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനായി പ്രധാന സ്ഥാനാർത്ഥികളെല്ലാവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരത പ്രതാപ്.
ഓരോ സ്ഥാനാർത്ഥിയും ഘട്ടംഘട്ടമായി തങ്ങളുടെ മണ്ഡല പര്യടന യാത്രയിലാണ്. പുലാക്കോട് മേഖലയിൽ പങ്ങാരപ്പിള്ളി സെന്റ് ജോസഫ് സ്കൂൾ സന്ദർശനം നടത്തിയാണ് എൻഡിഎ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ ഇന്നത്തെ മണ്ഡല പര്യടനം ആരംഭിച്ചത്. യുഡിഎഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ചേലക്കര മേപ്പാടം മാണിക്യത്തൊടി ഭാഗത്താണ് ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനായി ഇറങ്ങിയത്. തുടർന്ന് ഇന്ന് വൈകിട്ട് 4 മണിയോടെ യുഡിഎഫ് ചേലക്കര മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനും നടക്കും. എൽഡിഎഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് തേടുന്നതിനുള്ള തിരക്കിലാണ്. അതിശക്തമായ ഒരു പ്രചാരണ രീതിയിലേക്ക് ചേലക്കര മാറുകയാണ്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
പാലി ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീബുദ്ധന്റെ പ്രബോധനങ്ങളിൽ വിശ്വസിക്കുന്നവരിൽ തീരുമാനം സന്തോഷം പകർന്നതായി അദ്ദേഹം സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. ഡൽഹിയിലെ വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തുടരുന്നതായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് വായു ഗുണനിലവാര സൂചിക 325 രേഖപ്പെടുത്തി. വായു ഗുണനിലവാരം മോശമായ സാഹചര്യത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന മുഖ്യമന്ത്രി അതിഷിക്ക് കത്തയച്ചു. രാജ്യത്തുടനീളം ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ദൌർലഭ്യം അനുഭവപ്പെടുന്നതായ മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ. DAP സബ്സിഡി കുറച്ചിട്ടില്ലെന്നും പരമാവധി ചില്ലറ വില 50 കിലോഗ്രാമിന് 1350 രൂപയായി കോവിഡ് കാലം മുതൽ നിലനിർത്തിയിരിക്കുകയാണെന്നും രാസവള മന്ത്രാലയം വ്യക്തമാക്കി. 2024 റാബി സീസണിൽ DAP സബ്സിഡി വർദ്ധിപ്പിച്ചതായി മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ലോക പോളിയോ ദിനം. പോളിയോ നിർമ്മാർജ്ജനം, വാക്സിനേഷൻ, രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തൽ എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. പോളിയോ വൈറസിന്റെ സാന്നിധ്യം ലോകത്ത് ഇപ്പോഴുമുണ്ടെന്ന് മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ പോളിയോ രോഗത്തിൽ നിന്നും സംരക്ഷിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും പോളിയോ വാക്സിൻ ഉറപ്പാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കണ്ണൂർ ADM കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം തുടങ്ങി. യാത്രയപ്പ് ചടങ്ങിൽ സതുദ്ദേശപരമായാണ് സംസാരിച്ചതെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ കോടതിയെ അറിയിച്ചു. ആത്മഹത്യയ്ക്ക് പ്രേരണയാകുന്ന ഒന്നും താൻ പറഞ്ഞിട്ടില്ലെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ മലബാർ മേഖലയിലെ റഫറൽ ലബോറട്ടറിയായ കണ്ണൂർ മേഖലാ രോഗനിർണയ ലബോറട്ടറിയിലെ മൈക്രോബയോളജി ബയോടെക്നോളജി വിഭാഗം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ഗോവർദ്ധനി കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
മൃഗസംരക്ഷണ വകുപ്പിന്റെ ആദ്യത്തെ 110 മേഖലാ രോഗനിർണയ ലബോറട്ടറികളിൽ 3 കേരളത്തിലുള്ളത്. മലബാർ മേഖലയിൽ ഏക റഫറൽ ലബോറട്ടറിയായാണ് കണ്ണൂർ മേഖലാ ലബോറട്ടറി പ്രവർത്തിക്കുന്നത്. ഈ ലാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനാണ് പേവിഷബാധ നിർണയ ലബോറട്ടറി. റിയൽ ടൈം PCR ഉപയോഗിച്ച് മൃഗങ്ങളിലെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ എന്നിവ മൂലമുണ്ടാകുന്ന രോഗങ്ങളുടെ നിർണയവും വെറ്ററിനറി പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ട രോഗനിർണയവും മൈക്രോബയോളജി ഡിവിഷനിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
ഇന്ത്യ ന്യൂസിലന്റ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയുടെ ആദ്യ ദിന മത്സരം പൂനെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ന്യൂസിലന്റ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ന്യൂസിലന്റ് 3 നഷ്ടത്തിൽ 138 റൺസ് എന്ന നിലയിലാണ്. 3 മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ന്യൂസിലന്റിനായിരുന്നു വിജയം. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ന്യൂസിലന്റ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കുക. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. Under-23 ലോക ചാമ്പ്യൻഷിപ്പ് ഗുസ്തിയിൽ ഇന്ത്യയുടെ വിശ്വജിത് രാമചന്ദ്ര മോറയ്ക്ക് വെങ്കല മെഡൽ. ഇന്ന് രാവിലെ അൽബേനിയയിലെ ടിറാനയിൽ നടന്ന പുരുഷന്മാരുടെ 55 കിലോഗ്രാം ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ആദം ഉൽബാഷേവിനെയാണ് മോറെ പരാജയപ്പെടുത്തിയത്. ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. വനിതകളുടെ 59 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ന് രാത്രി നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുടെ ആഞ്ജലി യുക്രൈന്റെ സോളിമിയ ബിന്നിക്കിനെ നേരിടും. ഇടിമിന്നലോട് കൂടിയ ശക്തമായ വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നിവിടങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ജമ്മുകാശ്മീരിലെ ഗാന്ദർബൽ തൊഴിലാളി ക്യാമ്പിൽ ഞായറാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 2 വിദേശികളുടെ ഫോട്ടോഗ്രാഫ് പോലീസ് പുറത്തുവിട്ടു. ക്യാമ്പിലെ CCTVയിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നാണ് ഇവ തയ്യാറാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ദാന ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോടെ ഒഡീഷ തീരം തൊടും. തീരദേശ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ദുരന്ത സാധ്യതാ മേഖലകളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 7th ഇന്ത്യ ജർമ്മൻ ഗവൺമെന്റ് തല ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഇന്ന് രാജ്യത്തെത്തും. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പോളിയോ നിർമ്മാർജ്ജനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുയർത്തി ഇന്ന് ലോക പോളിയോ ദിനം. ഇന്ത്യ ന്യൂസിലന്റ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയുടെ ആദ്യ ദിനം മത്സരം പൂനെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.